പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തു നാമത്തിലെ സ്നേഹവന്ദനം. എല്ലാ സഹോദരങ്ങളെയും എല്ലാ സ്വർഗീയ പൗരന്മാരെ അറിയുകയാണ്, പ്രിയ സഹോദരങ്ങളെയും മുള്ളികൾക്കിടയിലെ ചേർന്ന ആരോഗ്യം എന്ന ഈ ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 24:14 വാക്യപ്രകാരം രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോ അറിയിക്കപ്പെടും, അതോടെ അവസാനം എന്നുള്ള ആ ദൈവവചനത്തിന്റെ നിവർത്തീകരണമാണ് നിങ്ങളിവിടെ കാണുന്നത്. അനേക എപ്പിസോഡുകൾ ഇതിനു മുമ്പ് നമ്മൾ സംസാരിക്കുവാനായിട്ട് ഇടയായി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി അതും കൂടി കേട്ട് നിങ്ങൾ ഇത്തോടെന്നുള്ള സന്ദേശം ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ബ്ലെസ്സിങ് ആകും. ആ വെബ്സൈറ്റിൽ ഇത് മാത്രമല്ല അനുഗ്രഹീതമായ ഒരു ആത്മീക വിരുന്ന് തന്നെ, ഒരു ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വളരുവാൻ തക്കവണ്ണം എല്ലാ വിരുന്നുകളും ദൈവം അതിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ കടന്നുപോയി അത് ശ്രദ്ധിക്കുവാൻ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇതുമായുള്ള ബന്ധത്തിൽ 10:24 വായിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കാം.
രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
പ്രിയരെ, ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം? പ്രിയരെ, അത് കർത്താവായ യേശുവിനെ 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷമാണ്. ഈ ഭൂമി, ഈ ലോകം ഏറ്റവും അധികം എതിർക്കുന്ന സുവിശേഷമാണ്. അത് യേശു അല്ല ആദ്യം അത് പറഞ്ഞത്. ആദ്യം അത് പറഞ്ഞത് പിതാവായ ദൈവമാണ്. 1:26 ദൈവം ആദ്യം പറഞ്ഞത്. അതായത് താൻ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യൻ വേണം ഇനി ഈ ഭൂമിയെ വാഴുവാൻ. ദൈവം ആദ്യ മനുഷ്യനെ ആദത്തെ ദൈവപുത്രനും മനുഷ്യനുമായി ഉണ്ടാക്കി എന്ന് നമ്മൾ ഇതിനുമുള്ള സന്ദേശങ്ങൾ നാം മനസ്സിലാക്കി. ആ മനുഷ്യൻ വേണം ഈ ഭൂമിയെ വാഴുവാനായിട്ട്. പക്ഷേ ഇന്ന് മനുഷ്യന്റെ അനുസരണക്കേട് മൂലം മരണം മനുഷ്യനെ വാഴുകയാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കുവാൻ മനുഷ്യനെ കഴിയാതെ അവൻ അജ്ഞതയുടെ തടവിലായിരിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തു തന്റെ പിന്നാലെ വന്ന ജനത്തോട് ഇങ്ങനെ പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അതായത് ഒരു ഭവനത്തിലെ ഒരു പൈതൽ, ആ പൈതലിന്റെ ചെറുപ്പ ഒരു മകൻ, അവന്റെ ചെറുപ്പത്തിലെ അവന്റെ അപ്പനും അമ്മയും, ഇതാ നിങ്ങൾ ഇങ്ങനത്തെ ധാരാളം കഥകൾ സംഭവങ്ങളുണ്ട്. ഇതാ ഒരു പ്ലെയിൻ ആക്സിഡന്റിൽ മരിച്ചുപോയി. അവിടെ ഒരു വേലക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നു. ആ കുഞ്ഞു മാത്രമേ എങ്ങനെയോ ആ രക്ഷപ്പെട്ട് കടന്നു വന്നു. എന്നാൽ ആ കുഞ്ഞ് തുടർന്ന് ആ വേലക്കാരൻ ആ കുഞ്ഞിനെ വളർത്തിയപ്പോൾ ഈ സത്യങ്ങളൊന്നും അറിയിക്കാതെ വളർത്തി ആ വേലക്കാരൻ ആ വീടിന്റെ ഉടമസ്ഥനായി. യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ ഇതാ വേലക്കാരനും ആയി. ഇതാണ് ഇന്ന് മനുഷ്യന്റെ ചരിത്രം. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥത്തിൽ മനുഷ്യനാണ് ഈ ഭൂമിയുടെ അവകാശിയായി ദൈവം വച്ചത്. പക്ഷെ ഇന്ന് മനുഷ്യനെ പിശാജ് മരണം വാണുകൊണ്ട് പിശാജ് സർവ്വലോകവും ഇന്ന് വാഴുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നമ്മൾ സ്വതന്ത്രമാകണമെങ്കിൽ ഇന്ന് പിശാജിന്റെ സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ സത്യം നമ്മൾ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം ഇവിടെ ചെയ്യുന്നത് പിശാജിന്റെ കയ്യിൽ നിന്ന് ഈ ഭരണത്തെ മാറ്റി തന്നോട് വിശ്വസ്തത കാണിക്കുന്ന മനുഷ്യരുടെ കയ്യിലേക്ക് ഈ ഭൂമിയുടെ ഭരണം ഏൽപ്പിക്കുവാൻ, അവരെ ദൈവപുത്രന്മാരായി എന്നെന്നും തൻ്റെ കൂടെ നിലനിർത്തിക്കൊണ്ട് തൻ്റെ കൂടെ പുതിയ ജെറുസലേമിൽ വസിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ ഭരണം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം. എന്നാൽ മനുഷ്യരിൽ നല്ലൊരു പങ്കം, പ്രത്യേകിച്ച് മതക്കാര്, ഇതിലേക്ക് കടന്നു വരുന്നില്ല. കാരണം മതം കൊണ്ട് എല്ലാ ദൈവത്തിന്റെ ചിന്തകളെ മറച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ ചിന്തിച്ച ആ ഭാഗം ഇതാ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ചിന്ത സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ അതെങ്ങനെയാണ്, ആ ഹെവൻലി ട്രാഫിക് എങ്ങനെയാണ് എന്നാണ് നാം മനസ്സിലാക്കിയത്. ഇന്ന് ആ ഹെവൻലി ട്രാഫിക്കിന്റെ ആ ഭാഗങ്ങൾ നാം മനസ്സിലാക്കാൻ പോവുകയാണ്. ആ ട്രാഫിക് ബ്രേക്ക് ആയി പോയതും തുടർന്ന് അത് കഴിയാതെ വരുന്നതും നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് പിന്നെ എങ്ങനെ അത് വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത് ദൈവം നിങ്ങൾക്ക് കൃപ തരും. അപ്പൊ ഇതുമായിട്ട് നാം എറണാകുളവും വൈപ്പിങ്കരയും തമ്മിൽ ബന്ധപ്പെടുത്തിയ കാര്യം നിങ്ങൾക്ക് അറിയാം. എറണാകുളത്ത് നിന്ന് എന്തെങ്കിലും നന്മകൾ വൈപ്പിനിൽ എത്തണമെങ്കിൽ ഗോശ്രീ എന്ന് പറയുന്ന പാലം കിടക്കണം. ഗോശ്രീ ബ്രിഡ്ജ് 3 ഡിവിഷനുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണെന്ന്, ആദ്യം അത് എറണാകുളം ബോൾഗാട്ടി, തുടർന്ന് ബോൾഗാട്ടി വല്ലാർവാടം, തുടർന്ന് വല്ലാർവാടം വൈപ്പിൻ. അപ്പോൾ ഈ മൂന്ന് ഈ പാലങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ എറണാകുളത്തിന്റെ അനുഗ്രഹം വൈപ്പിൻ കരയിൽ എത്തുകയുള്ളൂ. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന അനുഗ്രഹം ഭൂമിയിൽ എത്തണമെങ്കിൽ മനുഷ്യരിലെ മൂന്ന് ഭാഗമായ മൂന്ന് ഫലങ്ങളായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു, ആത്മാവ്, ദേഹി, ദേഹം, ഇത് വർക്ക് ചെയ്തെങ്കിലും നടക്കും. മറ്റൊരു പറഞ്ഞാൽ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ഇവർക്ക് രണ്ടുപേർക്കും ഉപയോഗിക്കാവുന്ന ശരീരം, ഇത് വർക്ക് ചെയ്തെങ്കിലേ നടക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇനി ഇതുമായുള്ള ബന്ധത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ സന്ദർശിച്ച് ചിന്തിച്ചു. അവിടെ പരിശുദ്ധാത്മാവിന്റെ പാർട്ടിനെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നിർത്തി അതിലേക്ക് ആഴമായിട്ട് കടന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയെല്ലാം കമ്മ്യൂണിക്കേഷൻ ത്രൂ ഹോളി സ്പിരിറ്റ് ആണ്. ഞാനതിനെ എന്റെ ഹൃദയത്തിൽ പേരിട്ടിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് കൊറിയർ സർവീസ് എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ആ നദി മുടങ്ങിപ്പോയാൽ നദിയായിട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പോൾ ഒരു നദിയുമായിട്ട് ഇവിടെ എവിടെയെങ്കിലും ബ്ലോക്കായാൽ അത് പുറത്തേക്ക് വരത്തില്ല. അവിടെയാണ് നമ്മളിലൂടെ ദൈവിക ചിന്തകൾ ഭൂമിയിലേക്ക് ഇറങ്ങാതെ വരുന്നത്. നമ്മൾ ഭൂമിയിൽ ഒരു വ്യക്തിയുമായിട്ട് വഴക്കിട്ട് നടന്നു, നമ്മൾ ഭൂമിയിൽ ജഡിക ചിന്തകൾ നടന്നു, ലോക സ്നേഹത്ത് നടന്നു, നമ്മളിലൂടെ ഇത് പുറത്തിറങ്ങില്ല. പിന്നെ നമ്മളിലൂടെ അഭിനയങ്ങൾ പുറത്തിറങ്ങും, യാഥാർത്ഥ്യം കടന്നു വരികയില്ല. അപ്പോൾ യാഥാർത്ഥ്യം കടന്നു വരണമെങ്കിൽ എല്ലാ ബ്ലോക്കുകളും നമ്മൾ മാറ്റി 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 നമ്മൾ കൊടുക്കുവാനായിട്ട് ഇടയാകും, എങ്കിലേ ഇത് കടന്നു വരികയുള്ളൂ. അതൊരു ഒഴുക്കാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക്. ഇതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകും, നിങ്ങൾ ശാഖകളുമാകും, നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ വളരെയധികം ഫലം കൊയ്യും. വ്യക്തമായിട്ട് ഹെവൻലി കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത്. ഹെവൻലി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാമോ? ഭാഗം ഒന്ന് വായിച്ചോട്ടെ.
ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു.
ഇവിടെ ഫലം കായ്ക്കുക എന്നുള്ളതാണ്. എന്താണ് ഫലം? നിങ്ങൾ ഒരു തോട്ടക്കാരനാണ്. അവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതാ തോട്ടക്കാരനായ വ്യക്തി ഒരു മുന്തിരി വള്ളി, നിങ്ങളതിനെന്നാ ചെയ്യും? വെള്ളമൊഴിച്ച് കൊടുക്കും അല്ലേ? അതിന് വെള്ളം ഇട്ടു, വളം ഇട്ട് കൊടുക്കും, വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പം നിങ്ങളാണ് അതിൽ ഒഴിച്ചു കൊടുക്കുന്ന ആള്. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന ഈ വളവും വെള്ളവുമാണ് അവസാനം എന്തായി മാറുന്നത്? ഫലമായി മാറുന്നത്. സംശയമുണ്ടാറെങ്കിലും അവസാനം ഫലമായി മാറുന്ന ഇതാണ് സിസ്റ്റം. ദൈവം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഫലമായി മാറുന്നത് ഈ ഒഴിച്ചു കൊടുക്കുന്ന ആ വെള്ളമാണ്, വളമാണ് ഫലമായി മാറുന്നത്. അപ്പൊ ഇത് മുഴുവൻ ആരംഭിച്ചത് അവിടെ നിന്നാ? ആ പിതാവിൽ നിന്ന്, തോട്ടക്കാരിൽ നിന്നാണ് മുഴുവൻ ആരംഭിക്കുന്നത്. അതെ, ആരാ ആദ്യം സ്വീകരിക്കണേ? മുന്തിരിവള്ളി. ആ മുന്തിരിവള്ളി ആരാന്നാ കർത്താവ് അവർ പറയണേ? കർത്താവ് യേശു, ദൈവപുത്രനാണ് മുന്തിരിവള്ളി. അപ്പൊ ആദ്യം കിട്ടുന്നത് ആർക്കാ? മുന്തിരിവള്ളിക്ക്. ഇനി രണ്ടാമത് കിട്ടുന്ന ആർക്കാ? നിങ്ങൾ ശാഖകൾ, മനുഷ്യരായ നിങ്ങൾ ശാഖകൾ. രണ്ടാമത് കിട്ടുന്നത് ശാഖയ്ക്ക. പക്ഷെ ശാഖയുടെ പ്രശ്നം, ശാഖ മുന്തിരിവള്ളി വസിക്കാതെ ഒന്നും കിട്ടൂല. രണ്ടാമത് കിട്ടുന്നത് ശാഖയ്ക്ക. ശാഖയ്ക്ക് കിട്ടിയാലോ? ശാഖയാ പിതാവല്ല ഫലം കായ്ക്കുന്നത്, മുന്തിരിവള്ളിയല്ല ഫലം കായ്ക്കുന്നത്, ശാഖയാണ് ഫലം കായ്ക്കുന്നത്. ഇതൊക്കെ എന്തുവാ? ആ പിതാവ് ഒഴിച്ചു, ആ തോട്ടക്കാരൻ ഒഴിച്ചു കൊടുത്ത വെള്ളവും വളവുമാണ് എന്തായി മാറിക്കിടക്കണേ? ഫലമായിട്ട് മാറിക്കിടക്കണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേ? വളരെ എളുപ്പത്തിൽ. അവിടെ ഒരു ഗോസറി ബ്രിഡ്ജിന്റെ ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, ഈ പാർട്ട് മുഴുവൻ, അപ്പൊ ഇതിന്റെ മുകളിൽ കൂടി എല്ലാം ഒരു ഒഴുക്ക് നടക്കുന്നുണ്ടല്ലേ? ഒരു ഒഴുക്ക്. അത് ആ ഒഴുക്ക് ആരംഭിച്ചു അവിടെ നിന്ന്, പിതാവിൽ നിന്ന് ആരംഭിച്ചു, ആ മുന്തിരിവള്ളിയിലൂടെ കയറി, ശാഖയിലൂടെ കയറി, ഫലമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആരംഭിച്ചത് മുഴുവൻ പിതാവിൽ നിന്നാണ്. ആ വെള്ളമാണ് പരിശുദ്ധാത്മാവ്. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. നിന്റെ ഉള്ളിൽ ഇത് ബ്ലോക്കായി പോയി, ഇത് നിന്റെ ഉള്ളിൽ ഇപ്പൊ സംഭവം കെട്ടുപോയി. അതെ, മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച് പറഞ്ഞു, ആത്മാവിൽ മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച്. യോഹന്നാൻ 7:37 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ കർത്താവ് നിന്ന് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, അങ്ങനെ എന്റെ അടുക്കൽ വന്ന് കുടിച്ചാൽ നിന്റെ അകത്ത് നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ തുടങ്ങും. അനേക ശാഖകളിലേക്ക് പോകണ്ടേ, നദികൾ ഒഴുകാൻ തുടങ്ങും. വായിച്ച്
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു.
വിശ്വസിക്കുന്ന, യഥാർത്ഥത്തിൽ കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ള ടെസ്റ്റ് പോയിന്റ് ആണ് കർത്താവ് പറയുന്നത്. ടെസ്റ്റ് പോയിന്റ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും, ഒഴുകും. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? തൊട്ട് താഴെ പറയുന്നു, തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് അത്രേ പറയുന്നത്. വായിച്ചേ.
അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്.
ശ്രദ്ധിച്ചേ. അപ്പൊ ആരെ സംഭവം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ഹെവൺലി ട്രാഫിക്, ആ ഹെവൺലി കമ്മ്യൂണിക്കേഷൻ. ഇതാ നമ്മൾ ഈ പിക്ചറിലേക്ക് നോക്കുമ്പോ നമുക്കൂടെ കാണാനും പറ്റും. ണ്ടോ ഹെവൺലി ട്രാഫിക്, ഹെവൺലി ട്രാഫിക്. ദേ ഇവിടെ ഒരു പ്രാവിനെ കാണിച്ചിരിക്കുന്നു. പ്രാവ് ഇതാ ഒരു ഒലിവിന്റെ ഒരു ചെറിയൊരു പീസും ഒക്കെ അടിച്ചോണ്ട് പോണ പോക്ക് കണ്ടോ? ഇതൊക്കെ ഒരു സിംബോളിക്കാണ്. ഹോളി സ്പിരിറ്റ് ഈ പ്രാവല്ല, അതിനെ സിംബോളിക്കായിട്ട് കാണിക്കുക. അപ്പൊ ഇത് ആരംഭിച്ചത് പിതാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആ തോട്ടക്കാരനായ പിതാവിൽ നിന്ന് ആരംഭിച്ച് ദാ മുന്തിരിവള്ളിയായ ആ സൺ ഓഫ് ഗോഡ് ദൈവപുത്രനിലൂടെ അത് കയറി, തുടർന്ന് ശാഹയായ മനുഷ്യപുത്രനിലേക്ക് അത് കയറി, ഉണ്ടോ? തുടർന്ന് രണ്ടുപേർക്കും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ശരീരം, ഭൂമിയിൽ നിന്നെടുത്ത ശരീരത്തിലൂടെ അത് ഭൂമിയിൽ ഫലമായി വെളിപ്പെടുന്നു. ഇപ്പോ ഈ ചിന്തകളിലൂടെ എന്താ സംഭവിക്കണേ? ഇത് നിങ്ങളെ ഇത് അറിയിക്കുമ്പോൾ ഇത് ഫലമായി വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരു മനുഷ്യന് ദൈവം വെച്ച അവന്റെ ഇതാ അവന്റെ യഥാർത്ഥ ഉദ്ദേശമാണ്, യഥാർത്ഥ ഉദ്ദേശം. അപ്പൊ ഇത് നമ്മളിലൂടെ സംഭവിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പാർട്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന്റെ പാർട്ട് എല്ലായിടത്തും ഉണ്ട്. ഇനി ശ്രദ്ധിച്ചേ, ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്ന വ്യക്തിയാണ് ക്രിസ്ത്യ ജീവിതത്തിൽ ജയം പ്രാപിക്കുന്ന വ്യക്തി. ആ 100% ലെവലിലേക്ക് പോകാൻ പറയും. വിശുദ്ധ യോഹന്നാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? യോഹന്നാൻ എന്ന് പറഞ്ഞ ദേഹിയാണ്, ശരീരമുള്ള ദേഹി. ആ യോഹന്നാൻ എന്ന് പറഞ്ഞ ദേഹി പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞങ്ങളുടെ കൂട്ടായ്മയോ. കാരണം അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോട് ചേർന്നവരൊക്കെ ആ ഒരു തലത്തിലേക്ക് എത്തി. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെ ആണ്. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും പരിശുദ്ധാത്മാവ് എവിടെ പോയെന്ന്. ശ്രദ്ധിച്ചേ, ഇവിടെ നാം ഇതുമായുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചിത്രത്തിലൂടെ വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാകും. ഒരു മനുഷ്യന്റെ സ്ട്രെസ്, ഇതൊക്കെ അവന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. വായിച്ചാട്ടെ.
ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനു നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു.
പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ഒരു അവസ്ഥയിലാണോ നീ? അതോ കുഞ്ഞെ, നീ കത്തോലിക്കന്റെ കൂട്ടായ്മയിലും IPCയുടെ കൂട്ടായ്മയിലും TPMന്റെ കൂട്ടായ്മയിലും മാത്രം ഒതുങ്ങി പോവുകയാണ്? ശ്രദ്ധിച്ചേ, ബൈബിൾ പറഞ്ഞ് കേൾക്കുക, അതൊക്കെ ശരീരത്തിന്റെ പുറത്തുള്ള കൂട്ടായ്മയാണ്. ശരീരത്തിന്റെ പുറത്തുള്ള കൂട്ടായ്മ, അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുക, അവരെയൊക്കെ വേണ്ട രീതിയിൽ എല്ലാ രീതിയിലും ദൈവവചനപ്രകാരം പെരുമാറുക. പക്ഷെ നമ്മുടെ അകത്തുള്ള കൂട്ടായ്മ മറക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതാ ഇവിടെ ഈ സോൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് ഈ ശരീരത്തിന്റെ പുറത്തുള്ള കത്തോലിക്ക കൂട്ടായ്മയും മാർത്തോമ കൂട്ടായ്മയും പെന്തക്കോസ് കൂട്ടായ്മയും, ഈ ശരീരത്തിന്റെ പുറത്ത് ഇതിനെയാണ് നമ്മൾ ഇന്ന് കൂട്ടായ്മ എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ദൈവദാസൻ കൂട്ടായ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയോ, ഇതുണ്ടോ? ഞങ്ങളെന്ന് പറയുന്നത് ആ യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. ഈ സോളിന്റെ കൂട്ടായ്മ അദ്ദേഹം പറയാണ്, എന്റെ കൂട്ടായ്മയോ ഞങ്ങളുടെ, അദ്ദേഹത്തോട് കൂടിയ വ്യക്തികളുടെ കൂട്ടായ്മയോ. ശ്രദ്ധിച്ചു കേൾക്കുക, ഈ പിക്ചർ നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി തരും. ഞങ്ങളുടെ കൂട്ടായ്മയോ ശരീരത്തിന്റെ പുറത്തുള്ളവരുടെ കൂട്ടായ്മയല്ല പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും. കണ്ടോ നിങ്ങൾ ഈ പോയിന്റർ പോണം. ശ്രദ്ധിച്ചേ, ഞങ്ങൾ ഈ സോളിന്റെ കൂട്ടായ്മ, അതായത് പുതിയ ജെറുസലേമിലുള്ള സ്വർഗത്തിലുള്ള പിതാവിനോട് പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ ഞങ്ങളുടെ കൂട്ടായ്മ. മനസ്സിലായോ? അപ്പൊ ഈ കൂട്ടായ്മ ശ്രദ്ധിച്ചേ, ഇത് കണ്ടോ ഏത് കൂട്ടായ്മയായി. ഈ കൂട്ടായ്മ ശരീരത്തിന്റെ പുറത്തുള്ള നിങ്ങളോട് ഞങ്ങൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ കൂട്ടായ്മ നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിന്, അതായത് പിതാവും പുത്രനും ഇതാ യോഹന്നാനും കൂടെ ഉള്ളവരും, ഈ കൂട്ടായ്മ നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഇവിടെ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു. അപ്പം ഞങ്ങൾ ഇവിടുത്തെ എങ്ങനെയാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. ഈ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇതിലൂടെയാണ് ഞങ്ങൾ ഇവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് അതിന്റെ രണ്ടാം അധ്യായം അവിടെ 9 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുകയും കേൾക്കാം എന്നൊക്കെ പലരും ചിന്തിക്കുന്നു. എങ്ങനെ എനിക്ക് കാണാൻ പറ്റും, എങ്ങനെ എനിക്ക് കേൾക്കാൻ പറ്റും? ഇതാ അവിടെ എഴുതിയിരിക്കുകയാണ്, വായിച്ചേ. 9,
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, കണ്ണ് കണ്ടിട്ടില്ല.
അപ്പൊ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. ദൈവം നോക്കുമ്പോൾ നാം ദൈവം സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളത് എന്ത് ചെയ്തിട്ടില്ല?
കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല.
അതായത് ആ ശരീരത്തിലെ കണ്ണും ചെവി ഒന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല. അവരുടെ ഹൃദയത്തിൽ അത് തോന്നിയിട്ട് പോലും ഇല്ല. പക്ഷേ ദൈവം നമുക്ക് എങ്ങനെയാണ് കാണിച്ചു തരുന്നേ? താഴേക്ക് 2:10,
ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു.
ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരുന്നത് തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി തരികയാണ്. അത് ഇവിടുന്ന് കണ്ണും കണ്ടിട്ടില്ല, ചെവിയും കേട്ടിട്ടില്ല, തന്റെ ആത്മാവിനാൽ. എന്താ കൊറിയർ സർവീസ് കണ്ടോ? ഹോളി സ്പിരിറ്റ് കൊറിയർ സർവീസ് തന്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ, ആ സോളിലെ ഹൃദയത്തിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ടാണ് അതിന്റെ 12 വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ നാം ഇനി ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയല്ലോ പ്രാപിച്ചത്. വായിച്ചേ.
നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല.
നേരത്തെ ഈ നാം ലോകത്തിന്റെ ആത്മാവിലായിരുന്നു, പക്ഷേ ഇന്ന് നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പകരം
ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി.
അപ്പൊ ദൈവം നമുക്ക് എന്ത് തരുന്നുണ്ട്? നൽകുന്നുണ്ട്, നൽകുന്നുണ്ട്. ഇതുകൊണ്ടാണ് പറയുക, എറണാകുളത്ത് നിന്ന് ലോഡ് ചെയ്ത് അത് വൈപ്പിനിലെത്തണം. ഇതുപോലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി. അത് അറിയുമ്പോഴാണ് നീ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. ഇതാ കർത്താവ് പറഞ്ഞ സത്യം, നീ അറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രരാക്കും. ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കണം, നിങ്ങളുടെ ഈ ശരീരത്തിലെ ചെവിയോണ്ടാ. പക്ഷെ നിങ്ങൾക്കിത് അറിയണം എന്ന് നിർബന്ധമില്ല. കാരണം ഇത് അറിയണമെങ്കിൽ നിങ്ങളുടെ അകത്ത് അത് വെളിപ്പാടായി വന്നാലേ അറിയത്തുള്ളൂ. നിങ്ങളുടെ ഇരിപ്പനുസരിച്ചിരിക്കും നിങ്ങളിത് അറിയുന്നത്. നിങ്ങൾ ദൈവസന്നിധി താഴ്മയോ കൂടെ വില കൊടുത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിത് വെളിപ്പെട്ട് വരും നിങ്ങളുടെ ഹൃദയത്തിൽ. അല്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടില്ല. നിങ്ങൾക്ക് വെറൊരു തല ബ്രെയിനിലെ ഒരു അറിവായി മാത്രം അത് അസ്തമിച്ച് അവസാനിക്കും. അസ്തമിച്ച് അവസാനിക്കും. അതായത് ചൂട് സ്ഥലത്ത് ചൂട് പാറയിൽ 2 തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തില്ല, അത് ഉടനെ ഓപ്പറേറ്റ് ആയിപ്പോകും, നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, താഴ്മയോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിൽ ഇതിന്റെ ആഗ്രഹത്തോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ജീവിതത്തിൽ പറ്റുകയുള്ളൂ. നമ്മൾ ഇതാ സ്കൂളിൽ പഠിക്കുന്നത് പോലെ സയൻസും മാത്തമാറ്റിക്സും ഇതാ ടാൻ തീറ്റയും കൊസൈക്കൻ തീറ്റയും പഠിക്കുന്ന പോലെ ഇരുന്നാലും ഈ കാര്യം നടക്കില്ല. ഇതാ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ ഹൃദയം തുറന്നു തരികയുള്ളൂ. അതായത് ഇത് പുറത്തുനിന്ന് കിട്ടുന്ന അറിവല്ല, സയൻസും സാമൂഹികവും ഇതാ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചെവിയിലൂടെ കേട്ട് നമ്മൾ ഈ ബ്രെയിനിലാണ് കൊണ്ടത് വെക്കുന്നത്, ബ്രെയിനിൽ മനുഷ്യന്റെ ബ്രെയിനിൽ. പക്ഷെ ഇത് കിട്ടുന്നത് ദൈവത്തിൽ നിന്ന്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ദൈവം ദൈവപുത്രനിലൂടെ അത് റിലീസ് ചെയ്ത് മുന്തിരിവള്ളിയിലൂടെ റിലീസ് ചെയ്ത് ദാ ശാഖകളിൽ എത്തുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവാണ് അത് തരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവം നമുക്ക് ഒരുക്കിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ നാം പ്രാപിച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുക. ഇവിടെയും വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങളുടെ വീണ്ടും ജനനം സത്യമല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യമൊന്നും നടക്കത്തില്ല. വീണ്ടും ജനനം സത്യമാണെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പരിശുദ്ധാത്മാവിടെ പോയി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മൾ പറഞ്ഞു, പരിശുദ്ധാത്മാ അവിടെ ഉണ്ട്. Our fellowship with Father and Son Jesus Christ through the Holy Spirit. Anasalayo, through Parishuddhatmavilude aani fellowship mulluvan nadakkunnu. Sweekarikkunnavan Parishuddhatmavilude, deliver cheyyunnavan Parishuddhatmavilude, ellam Parishuddhatmavilude, thodakkam mudhal avasanam vare aa jeeva jala nadi nammude ullil undu. Idellam Parishuddhatmavilude nadakkunnu. Anasalavunnundo? Hallelujah. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പല ഭാഗത്തും പറയുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും, മനസ്സിലാവുന്നുണ്ടോ? പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. പ്രിയ സഹോദരങ്ങളെ, ഈ ഹെവൻലി ട്രാഫിക്കിലൂടെയാണ് മാത്യു ചാപ്റ്റർ 6:10 നിവൃത്തിയാകുന്നത്. എന്താണ് മത്തായി 6:10 നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അതുകൊണ്ട് നമ്മുടെ പർപ്പസ് അതായതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞേ, മനസ്സിലാവുന്നുണ്ടോ? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലും നിറവേറണമേ. സ്വർഗത്തിലുണ്ട്, സ്വർഗത്തിലെന്നതുപോലെ അങ്ങയുടെ തിരുഹിതം ഭൂമിയിൽ നിറവേറണം. അതെന്തിലൂടെ നടക്കൂ? പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള ആ സഹവാസത്തിലൂടെ മാത്രമേ, ആ ഫെലോഷിപ്പിലൂടെ മാത്രമേ നടക്കൂ. പിന്നെ ഭൂമിയിലെ ഫെലോഷിപ്പിന്റെ ഗുണം എന്താ? അത് ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭൂമിയിലുള്ളവരോട് നിങ്ങൾക്ക് പറയാം. മനസ്സിലായോ? ആര് പറഞ്ഞതുപോലെ? വിശുദ്ധ യോഹന്നാൻ പറഞ്ഞതുപോലെ. യോഹന്നാൻ പറയാണ്, ഞങ്ങൾ അവിടെ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക്, ശരീരത്തിന്റെ പുറത്തുള്ള നിങ്ങൾക്ക് ഞങ്ങളോട്, അകത്തുള്ള ഈ കൂട്ടായ്മയോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനെ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ അത് കേട്ട് ഹല്ലേലൂയ പറഞ്ഞു പോയ കാര്യമില്ല. നിങ്ങൾ അത് കേട്ട് ഹല്ലേലൂയ പറഞ്ഞോ, അപ്പോൾ തന്നെ അതിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളോട്, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഉള്ള ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളും ചേരുവാൻ ഇടയാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഹെവൻലി ട്രാഫിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു, ആദ്യമേ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഹെവൻലി ട്രാഫിക്കിനെ ബ്രേക്ക് ചെയ്യുവാൻ തക്കവണ്ണം പിശാച് തന്ത്രപൂർവം മാനവരാശിയിൽ ഇടപെട്ടു. ഇതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ലോകത്തിന്റെ മോഹത്താൽ നിറഞ്ഞ ഹവ്വയ്ക്ക് കഴിഞ്ഞില്ല, ഹവ്വയുടെ വാക്കിൽ വീണ ആദത്തിനും കഴിഞ്ഞില്ല. അതോടുകൂടെ ദൈവകൽപ്പന അവർ നിരസിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യം, നീ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം തിന്നാൽ നീ മരിക്കും എന്ന് ദൈവമാർഗത്തോട് പറഞ്ഞു. നീ മരിക്കും, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം തിന്നാൽ നീ മരിക്കും. ആദം അനുസരണക്കേട് കാണിച്ചു, സംഭവിച്ചത് മരണം. ഈ സ്ട്രക്ചറിനെ പിടികൂടി ശ്രദ്ധിച്ചേ, ഈ ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ, ഒരു ദൂതനുമില്ല ഇതുപോലെ തന്നെ സ്ട്രക്ചർ, ഈ സ്ട്രക്ചറിനെ മരണം പിടികൂടി. നിങ്ങൾക്കറിയാമോ യുദ്ധം നടക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന്? രാജ്യങ്ങൾ തമ്മിൽ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അയൽ രാജ്യങ്ങൾ ആയിട്ട് യുദ്ധം നടക്കുമ്പോൾ അതിന്റെ കണക്ഷനുള്ള ആ റോഡുകൾ തകർക്കും. പാലം, അവിടെ ഒരു പാലമുണ്ട്, അലൻബി ബ്രിഡ്ജ് എന്ന് അതിന്റെ പേര്. ജോർദാനും ഇസ്രായേലും തമ്മിൽ കണക്ഷനുള്ള അലൻബി ബ്രിഡ്ജ്. ഒരു ബ്രിട്ടീഷുകാരനായ ഒരു സൈന്യാധിപനാണ് അതുണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ പേരാണ് അലൻബി, അദ്ദേഹത്തിന്റെ പേരാണ് അറിയപ്പെടുന്നത്. പല പ്രാവശ്യം അത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. തകർത്തും വീണ്ടും കെട്ടും, തകർക്കും വീണ്ടും. ഓരോ യുദ്ധത്തിനും അത് തകർക്കും. ആദ്യം തന്നെ പാലം തകർത്ത് കളയും, കാരണം കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷനാണ് ദൈവപുത്രനുമായുള്ള കമ്മ്യൂണിക്കേഷൻ, ദൈവപുത്രനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ. ആ ആത്മയുദ്ധം, ആദ്യത്തെ ആത്മയുദ്ധം, തന്ത്രപൂർവ്വമാണ് ആത്മയുദ്ധം നടക്കുക. ആദ്യത്തെ ആത്മയുദ്ധത്തിൽ നടന്നത്, തകർത്തത് മനുഷ്യന്റെ ഉള്ളിലുള്ള ആദ്യ പാലം, സൺ ഓഫ് ഗോഡ് എന്നുള്ള പാലം ആദ്യം തന്നെ തകർത്തു. മനുഷ്യന്റെ സോഴ്സ് തകർത്തു. സോഴ്സ് ആണ് പിടിക്കുന്നത്. സപ്ലൈ ഇല്ലെങ്കിൽ പിന്നെ എല്ലാം വാടിപ്പോകാനായിട്ട്, സപ്ലൈ വേണം, സപ്ലൈ ഇല്ലെങ്കിൽ വാടിപ്പോകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു നിങ്ങളൊരു മരം അതിന്റെ വേരിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്കൊന്നും തോന്നത്തില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വാടി 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 ഇങ്ങനെ പോകും. ഇതുകൊണ്ടാണ് മനുഷ്യൻ വാടിക്കൊണ്ടിരിക്കുന്നത്, കണ്ട? എല്ലാം ഇങ്ങനെ വാടിക്കൊണ്ടേയിരിക്കും, കാരണം ആ സപ്ലൈയിൽ നിന്ന് പോയി, സപ്ലൈയിൽ നിന്ന് പോയി, ദൈവത്തോടുള്ള കണക്ഷനിൽ നിന്ന് പോയി. ഇതാണ് സംഭവിച്ചത്. ആദ്യത്തെ ചെടി വാടിയെങ്കിലും അത് കർത്താവ് അടുത്ത ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചെടി വാടിപ്പോയി, അടുത്ത ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ക്രിയേഷൻ വാടിപ്പോയെങ്കിലും ഒരുവൻ ക്രിസ്തുവിലാകും, പുതിയ സൃഷ്ടിയായ അടുത്ത ചെടി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ സൃഷ്ടിയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവരെ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്, ആദ്യ ഈ പാലം, ദൈവപുത്രന്റെ പാലം തകർത്ത് കളഞ്ഞു. നമ്മുടെ ദൈവം അനുവദിക്കുന്നത് നമുക്ക് അടുത്ത സന്ദേശത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ആ ആദ്യ പാലം ആ മരണം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പൊ ഇന്ന് നാം മനസ്സിലാക്കിയത് ഹെവൻലി കമ്മ്യൂണിക്കേഷനാണ്, പരിശുദ്ധാത്മാവിന് ഇതിനുള്ള പ്രാധാന്യമാണ്. ആ മുന്തിരിവള്ളി ആ പിതാവിൽ നിന്ന് ആരംഭിച്ച് ഇതാ അത് ഫലമായി തീരുന്ന പുത്രനിലൂടെ ആ മുന്തിരിവള്ളിയിലൂടെ വന്ന് ശാഖയിലൂടെ കയറി അത് ഫലമായി തീരുന്ന ആ മനോഹരമായ ദൃശ്യം, അങ്ങനെ ആ പിതാവിന്റെ ഇഷ്ടം ആ മുന്തിരിവള്ളി സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിലൂടെ ഭൂമിയിൽ നിറവേറണം. പ്രിയ സഹോദരങ്ങളെ, ദൈവം വളരെ മനോഹരമായി തന്റെ ചിന്തകൾ നമ്മളെ അറിയിച്ചു, മനോഹരമായി തന്റെ ചിന്തകളെ നമ്മളെ അറിയിച്ചു. ഈ ചിന്തകളിൽ നിലകൊണ്ട് നമുക്ക് വളരുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധന്മാരുടെ സഹായം അപേക്ഷിക്കുക. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനിയും നിങ്ങൾക്ക് വഹിക്കാൻ വയ്യ, നിങ്ങൾക്ക് ഇനിയും വഹിക്കാൻ വയ്യ, പക്ഷെ ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവത്തോട് പറ, കർത്താവെ കുറച്ചൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ ഞാൻ തളർന്നു പോവാം, എനിക്ക് വഹിക്കാൻ വയ്യ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, ഇതൊന്നും പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിയുന്നില്ല, എന്നെ സഹായിക്കണമേ. പ്രിയ പിതാവെ, എന്നെ സഹായിക്കണമേ, ഇതിലാഴത്ത് വളരുവാൻ എന്നെ സഹായിക്കണമേ. ദൈവകരങ്ങളിലേക്ക് കേൾക്കാൻ പ്രാർത്ഥന. സ്വകീയ പിതാവെ, ഓ ഡാഡി, അങ്ങ് ആഗ്രഹിക്കുന്ന ചിന്തകൾ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൽ പതിയുവാൻ അങ്ങ് സഹായിക്കണം. അവരുള്ള താഴത്തിന് നിലനിൽക്കുവാൻ അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ താഴ്ത്തി ഏൽപ്പിക്കുക. പ്രിയ പിതാവേ, അങ്ങ് സഹായിച്ചാട്ടെ, അങ്ങ് ബലപ്പെടുത്തിയ ദാഴത്തിൽ പതിഞ്ഞതിൽ ജീവിപ്പാൻ ഞങ്ങളുടെ മക്കൾ കൃപ കൊടുക്കണമേ. ആ പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന ആ ജീവജല നദി, ദൈവസിംഹാസനത്തിൽ നിന്ന് ആരംഭിക്കുന്ന ആ ജീവജല നദി പുത്രനിലൂടെ ഞങ്ങളിലൂടെ ശരീരത്തിലൂടെ ലോകത്ത് വരുവാൻ അത് ഫലമായി തീരുന്ന ആ മനോഹരമായ മുന്തിരിയുടെ അനുഭവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും. ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞുമഴയും അയക്കണമേ. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ തേജസ്സും ഈ മക്കളോട് കൂടിയിരിക്കുന്നതിനായ നന്ദി. എല്ലാ മോഹത്തെ അളങ്ങിക്ക് തരികയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവിനോട് കൂടെയുണ്ട്.